ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
അജ്ഞാന അന്ധകാരത്തെ വിജ്ഞാനത്തിന്റെ വെളിച്ചം കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്ന ഒരു തലമുറയെ ഒരുക്കുന്ന ദിവസമാണ് വിജയദശമി എന്നാണ് വിശ്വാസം. അതായത് അറിവില്ലായ്മ ഇരുട്ടാണ്, അതിൽ നിന്ന് മോചനം വേണം, ഇരുട്ട് മാറാൻ വെളിച്ചമുണ്ടാവണം. അജ്ഞതയുടെ ഇരുട്ട് അറിവിന്റെ വെളിച്ചം കൊണ്ടേ മാറ്റാനാകൂ. അറിവ് ആർജിക്കാൻ അനേകം വഴികളുള്ള ഇക്കാലത്ത് അജ്ഞാന അന്ധകാരം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് സാധ്യതകളുണ്ട് നമ്മുടെ മുന്നിൽ. എന്നതിനർത്ഥം അറിവുള്ളവരാണ് നാം എല്ലാം എന്നത് തന്നെ. എന്നാൽ അറിവിന്റെ വഴികൾ, അറിവിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന നമുക്കൊക്കെ വേണ്ടത് വിവേകത്തിലേക്ക് നയിക്കുന്ന അറിവാണ്. അതുണ്ടാവാനാകട്ടെ ഈ ദിനത്തിലെ പ്രാർത്ഥന. എന്നാൽ ശരിക്കും അജ്ഞാന അന്ധകാരം എന്നൊന്നുണ്ടായിരുന്നു. ഇന്ന് 100% സാക്ഷരതയിൽ അഭിമാനിക്കുന്ന നമ്മുടെ കേരളത്തിൽ പോലും അറിവ് നിഷേധിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കൊല്ലം ശാസ്താംകോട്ടയിലുള്ള, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ കല്ലടയിലുള്ള ഒരു ചിന്നയുടെ ജീവിതം വായിച്ചിട്ടുണ്ട്. പണ്ട് ജന്മിത്തവും നാടുവാഴി വ്യവസ്ഥയും കൊടികുത്തിവാണ നാടായിരുന്നു കല്ലട. എതിർക്കുന്നവരെ ജന്മിമാരുടെ ഗുണ്ടകൾ തല്ലിയൊതുക്കും, പിന്നെ ആ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ല. പുലരും മുമ്പ് ജന്മിയുടെ പാടത്ത് പണിക്കിറങ്ങണം, നേരം അന്തിയാകാതെ പണി നിർത്തിക്കൂടാ. ഇടയ്ക്ക് അല്പം വിശ്രമിച്ചാൽ തെങ്ങിൽ കെട്ടിയിട്ട് ചാട്ട കൊണ്ട് തല്ലും. നാവനക്കാൻ പണിക്കാർക്ക് അവകാശമില്ല, കൂലി ചോദിക്കാൻ പാടില്ല, അക്ഷരം പഠിക്കാൻ അവകാശമില്ല. കാളയ്ക്ക് പകരം നുഖം ചുമക്കാനും കർഷക തൊഴിലാളികളെ ഉപയോഗിക്കും. ഐത്തമുള്ളതിനാൽ പറമ്പിൽ കുഴികുത്തി ഇലവച്ചാണ് ജന്മി കഞ്ഞി നൽകിയിരുന്നത്. ഇതുപോലെ എത്രയെത്ര ചിഹ്നമാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അക്ഷരമെന്നാൽ മൂലപ്രകൃതിയാണ്, അത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല എന്ന ബോധം ഉടലെടുക്കാൻ പിന്നെയും ഒരുപാട് കാലമെടുത്തു. ബ്രാഹ്മണരിലെ ഒരു വിഭാഗം ഒഴിച്ചുള്ളവരെയൊക്കെ വിദ്യയിൽ നിന്ന് അകറ്റി നിർത്തണം എന്ന ബ്രാഹ്മണ മേധാവിത്വം നിലനിന്ന കാലം. അക്ഷരം പഠിച്ച ശൂദ്രനെ കണ്ടാൽ അടിച്ചോടിക്കണമെന്നും വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്നും സവർണ ശാസനകൾ നിലനിന്ന കാലം. എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പറയുന്നു,
ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജയയിൽ. അക്ഷരം പഠിച്ച ശൂദ്രനെ കണ്ടാൽ അടിച്ചോടിക്കണം എന്നാണ് അതിന്റെ മലയാളം. വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം, ഇതൊക്കെ സവർണ ശാസനങ്ങളായിരുന്നു. ഒരു പിടി ഏതാണ്ട് ജനസംഖ്യയിൽ 5% താഴെയുള്ള സവർണ ജന്മിമാരുടെ കയ്യിലായിരുന്നു ഭാഷയും സംസ്കാരവും സമ്പത്തുമെല്ലാം. അക്ഷരം പഠിക്കാൻ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് അവകാശമുണ്ടായിരുന്നില്ല. അതിന്റെയൊക്കെ നിദർശനങ്ങളാണ് ഇത്തരം നിയമങ്ങളൊക്കെ. ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആദ്യമായി കേരള നാട്ടിൽ അക്ഷരം അന്വേഷിച്ചു വരുന്ന, അറിവന്വേഷിച്ചു വരുന്ന, എല്ലാവർക്കും അറിവ് പകർന്നു നൽകുന്ന ഒരു ജനകീയ ഗുരുകുലം സ്ഥാപിച്ചത് തുഞ്ചത്ത് രാമാനുജനാണ്. ആ ഭാഷാ നവോത്ഥാനം 2-3 തരത്തിൽ കേരളം എന്ന ജനസംസ്കൃതി രൂപപ്പെടുന്നതിൽ പങ്കുവച്ചിട്ടുണ്ട്. 1, എല്ലാ തരത്തിൽപ്പെട്ട ആളുകൾക്കും അക്ഷരം നേടാനുള്ള സംസ്കാരത്തിന്റെ ആദ്യത്തെ നവോത്ഥാന സംരംഭം എഴുത്തച്ഛൻ തുടങ്ങിവെച്ചു.
സവർണരുടെ അത്തരം ശാസനകളെ ലംഘിച്ചുകൊണ്ട് എല്ലാവർക്കും അറിവ് നേടാൻ ഒരു ഗുരുകുലം ഉണ്ടാകുക എന്നത് എളുപ്പമായിരുന്നില്ല. അതിനാദ്യം വേണ്ടത് ഭാഷ ജനകീയമാക്കുക എന്ന വലിയ ഉത്തരവാദിത്വമായിരുന്നു. സവർണർക്ക് മാത്രം മനസ്സിലാകുന്ന സംസ്കൃത ഭാഷയെ ജനകീയ ഭാഷയാക്കി മാറ്റാൻ തുഞ്ചത്ത് ആചാര്യൻ എഴുത്തച്ഛൻ പുതിയ അക്ഷരമാലയുണ്ടാക്കി. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനുമെല്ലാം ഒരേ പദവി കൽപ്പിക്കുന്നതായിരുന്നു എഴുത്തച്ഛന്റെ സമത്വദർശനം. ഇത് മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ നാരായണീയമാണ് കേസ് ചിത്ര ആലപിച്ചത്. ആ നാരായണീയവുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്.
മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന മഹാപണ്ഡിതനായ കവി നാരായണീയം എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ഉപദേശം ആരായാൻ തുഞ്ചത്തെഴുത്തച്ഛന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു എന്നൊരു കഥയുണ്ട്. അങ്ങനെ ആളെ പറഞ്ഞയച്ചപ്പോൾ മീൻ തൊട്ട് കൂട്ടിക്കോളാൻ എഴുത്തച്ഛൻ ഉപദേശിച്ചു എന്നാണ് കഥ. മീൻ തൊട്ട് കൂട്ടിക്കോളാൻ പറഞ്ഞതിന്റെ നിഗൂഢാർത്ഥം മനസ്സിലാക്കി മത്സ്യാവതാരം തൊട്ട് നാരായണീയ കഥ എഴുതി തുടങ്ങിയെന്ന് അതിന് വ്യാഖ്യാനവും ഉണ്ട്. പക്ഷേ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഉപരിവർഗത്തിൽപ്പെട്ട ഒരു സവർണ സമുദായത്തിൽപ്പെട്ട ഒരാൾ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാത്ത ഒരാൾ നാരായണീയ കഥ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ഉപദേശം ചോദിച്ച് ആളെ പറഞ്ഞയച്ചപ്പോൾ മീൻ തൊട്ട് കൂട്ടുന്നവരും സാധാരണക്കാരുമായ ശൂദ്രന്മാരുടെ ഭാഷ സ്വീകരിക്കാൻ തന്നെ ആയിരിക്കണം തിരുത്തച്ഛന് ഉപദേശം കൊടുത്തിരിക്കുക എന്ന് നമുക്ക് ഇന്ന് വായിക്കാം. മീൻ തൊട്ടുകൂട്ടുന്നവരായ മഹാഭൂരിപക്ഷം സാധാരണക്കാരായ ഈ തൊട്ടുകൂടാത്തവരും തിണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരും ശൂദ്രരും നാലാം വേദക്കാരും വേദമില്ലാത്തവരുമായി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഈ അടിമ സമൂഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയില്ലെങ്കിൽ നാളെ ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ താങ്കൾക്ക് സാധിക്കുകയില്ല എന്ന് തന്നെ ആയിരിക്കണം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കൊടുത്ത ഉപദേശം. സത്യത്തിൽ ഇന്ന് നമ്മൾ അതിനെങ്ങനെ വായിച്ചെടുക്കുക?
വിദ്യയെ ജനകീയമാക്കാൻ ഉദ്ദേശിച്ചുള്ള പുതിയ അക്ഷരമാലയും ഈ സമത്വ ദർശനവും ഏറെ കോലാഹലങ്ങൾക്കിടയാക്കി. സവർണറുടെ കണ്ണിലെ കരടായി എഴുത്തച്ഛൻ, ചക്കുന്തൽ ശിക്ഷയുൾപ്പെടെയുള്ള ശിക്ഷകൾക്ക് വിധേയനായി. വെട്ടം പള്ളിപ്പുറത്തെ 18.5 കാവുകളിലേക്ക് വേണ്ട എണ്ണ ശബരക്കോട്ടത്തെ ചക്കുപുരയിൽ കാളയില്ലാതെ ആട്ടിക്കൊടുത്ത് അതുകൊണ്ട് മാത്രം ഉപജീവനം നടത്താനുള്ള ശിക്ഷയാണ് ചക്കുന്തൽ ശിക്ഷ. ഇതിലൊന്നും എഴുത്തച്ഛൻ തടർന്നില്ല. അക്ഷരം മൂലപ്രകൃതിയാണെന്നും അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് അവകാശപ്പെട്ടതല്ല എന്നും വാദിച്ചു. എഴുത്തച്ഛന്റെ ശ്രമം വിജയിച്ചു. വിദ്യ ജനകീയമായി. അറിവ് ജന്മാവകാശമാണ് എന്ന തിരിച്ചറിവ് ഓരോരുത്തരിലുമുണ്ടായി. ഈ സ്വാതന്ത്ര്യമാണ് നാം അനുഭവിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം നേടാനാണ് അക്ഷരം പഠിക്കുന്നത്, അറിവ് നേടുന്നത്. എന്നുവച്ചാൽ ആരുടെയും അടിമയായിരിക്കാൻ നമ്മൾ ഒരുക്കമല്ല എന്ന പ്രഖ്യാപനം കൂടിയാണിത്. അതുകൊണ്ട് എല്ലാവരും അക്ഷരം പഠിക്കട്ടെ, അറിവ് നേടട്ടെ. ആ അറിവ് വിവേകമായി പരിവർത്തനം ചെയ്യാനുള്ള ശേഷിയുണ്ടാവട്ടെ.